വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷറിലെ 18-ാമത്തെ ആയത്തിന്റെ ചെറിയ ഒരു വിശദീകരണമാണ് ഇന്ന് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്ത് നമുക്ക് സുപരിചിതമായ ആയത്തായിരിക്കും, പലരും ഹിഫ്ലാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിന്റെ ആശയം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ട രൂപത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് റമദാനിന്റെ ഈ 2-ാമത്തെ ദിവസത്തിൽ നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ആയത്തിന്റെ അർത്ഥം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ തഖ്‌വയുള്ളവരായി തീരണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി തീരണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ വിളി കേട്ടാൽ നിങ്ങൾ സാഗൂദം അത് കേൾക്കണം, അത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, തഫ്സീറുകളിൽ കാണാം. അങ്ങനെ വിളിച്ചുകൊണ്ടാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോടൊരു കാര്യം പറയുന്നതെങ്കിൽ നിങ്ങൾ അതിന് ശ്രദ്ധ കൊടുക്കണം, ഗൗരവം കൊടുക്കണം. എന്നിട്ട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. തഖ്‌വയുടെ വിശദീകരണങ്ങൾ നമുക്കത് പിന്നീട് മനസ്സിലാക്കാം. ഏറ്റവും ചുരുക്കത്തിന്റെ രൂപം, ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, ഇതാണ് തഖ്‌വ. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക, ഇതാണ് അതിന്റെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള രൂപം. അങ്ങനെയുള്ളവരായി തീരണം നിങ്ങൾ. അത് റമദാനാണ്. റമദാനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല നോമ്പിന്റെ ഉദ്ദേശം. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞപ്പോ അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, ഇത് പറഞ്ഞത് നിങ്ങൾ തഖ്‌വയുള്ളവരായി തീരുന്നതിന് വേണ്ടി എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വൽ തല്ലുർ നഫ്സുമ്മ ഖദ്ദമത് ലിഗദിൻ, ഇതിനാണ് അടിവരേണ്ടത്. വൽ തല്ലുർ നഫ്സുമ്മ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കട്ടെ. നാളേക്ക് വേണ്ടി എന്താണ് പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കട്ടെ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ദുനിയാവിലെ ജീവിതത്തിൽ പരാജയപ്പെടാം, ചിലപ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവും. ആഖിറത്തിലെ ജീവിതത്തിൽ ഒരാൾ പരാജയപ്പെട്ടാലോ പിന്നെ വീട് വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അത് പരാജയപ്പെടാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു പുനഃപരിശോധന നടത്താനുമുള്ളതാണ് യഥാർത്ഥത്തിൽ റമദാന്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം, തെറ്റുകളുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, തെറ്റുകളില്ലാത്ത മനുഷ്യന്മാരില്ല. അങ്ങനെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കണം. ഇവിടെ മാ ഖദ്ദമത്തു ലിഗദിൻ വൽ തൽലുർ, ഓരോരുത്തരും നോക്കണം, പരിശോധിക്കണം, ചെക്ക് ചെയ്യണം എന്താണ് നാളേക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് വീണ്ടും വത്തക്കുള്ള, അതൊന്നുകൂടി ആവർത്തിച്ചു, 2 തവണ ആവർത്തിച്ചു. നിങ്ങൾ തഖ്‌വയുള്ളവരായിത്തീരണം, അത് വീണ്ടും ആവർത്തിച്ചു. ഇന്നല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ആയത്തിന്റെ അർത്ഥം ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, ഇതിന്റെ തഫ്സീറിൽ നിങ്ങൾക്ക് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഹായ്, ഇവിടെ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഹാസിബു അംഫുസക്കും, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം, നിങ്ങൾ വിചാരണ നടത്തണം. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ്. വല്ലുറു, നിങ്ങൾ നോക്കണം. മാദാ ഇദ്ദഖർതും ലി അംഫുസിക്കും മിനൽ അമാലി സ്വാലിഹ, സൽപ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന്. എന്തിനു വേണ്ടി? ലിയൗമി മആദിക്കും വഅർളിക്കും അലാ റബ്ബിക്കും, ഇനി നിങ്ങൾക്ക് ചെല്ലാനുള്ളൊരു പരലോകത്തേക്കാണ്, അവിടെ റബ്ബിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സൽക്കർമ്മങ്ങളായി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ത് എന്നുള്ളത് പരിശോധിക്കട്ടെ എന്നാണ്. മനസ്സിലാണ്ടോ? നിങ്ങൾ സൽക്കർമ്മങ്ങളായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കട്ടെ, അതാണ് ഇവിടെ വിഷയം. ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വഖദ് ദല്ല അലാ വുജൂബി മുഹാസബത്തുൻ നഫ്സി ഖൗലുഹു തആല, മുഹാസബത്തുൻ നഫ്സ് നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആയത്ത്. അല പറഞ്ഞത് ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, സ്വയം വിചാരണം നമ്മളൊന്നും ജീവിതത്തിൽ ചിലപ്പോൾ ഇതുവരെ നടത്തിയിട്ടുണ്ടാവും. ഇനി നടത്തുകയാണെങ്കിൽ തന്നെ അത് ദുനിയാവിന്റെ കാര്യത്തിലായിരിക്കും. അതിനെക്കുറിച്ച് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മുഹാസബത്തുൻ നഫ്സ് 2 രൂപത്തിൽ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ദുനിയാവിന്റെ കാര്യത്തിൽ, വിദേശത്തൊക്കെ 10 കൊല്ലം 15 കൊല്ലം ഒക്കെ ജീവിച്ച ആളുകൾ അവരെ അഭിമാനത്തോടു കൂടി പറയുന്നത് കേൾക്കാൻ പറ്റും. അൽഹംദുലില്ലാ, ഖൈറാണ്. 10-15 വർഷമായി ഗൾഫിൽ പെൺകുട്ടികളൊക്കെ വിവാഹം ചെയ്തയച്ചു, നല്ലൊരു വീടുണ്ടാക്കി, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അൽഹംദുലില്ലാ, ഖൈറാണ്. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇയാളോട് തിരിച്ചു ചോദിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം എത്രയാണോ അത്ര, ഈ വിദേശത്ത് ജീവിച്ചല്ല അതല്ലാത്ത എവിടെ ആയിക്കോട്ടെ, എന്റെ ബാധ്യതകളൊക്കെ തീർന്നു എന്ന് ആശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ദുനിയാവിന്റെ കാര്യത്തിൽ വിചാരണ നടത്തുന്ന ഒരാൾ അൽഹംദുലില്ലാന്ന് പറഞ്ഞായിക്കോട്ടെ, ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്, നമ്മുടെ ബാധ്യതകളാണ്. അശാ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകൾ നമുക്ക് നിർവഹിക്കാനുള്ളത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധ കാര്യങ്ങളാണ്, മിനിമം അത് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ല പറയുന്ന ആളുകൾ ഒന്ന് രണ്ട് തലമുറക്ക് ജീവിക്കാനുള്ളതൊക്കെ അൽഹംദുലില്ല, ബാങ്കിൽ ബാലൻസ് ഉണ്ട് ഒക്കെ ആയിക്കോട്ടെ, തകരാറൊന്നുമില്ല. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്, ചെയ്തിട്ടുണ്ടോ? അല്ല. അവിടെ യഥാർത്ഥത്തിൽ എന്റെ ബാധ്യതകളൊക്കെ തീർന്നു എന്ന് ആശ്വസിക്കുന്ന ഇയാൾ യഥാർത്ഥത്തിൽ പരാജയത്തിലാണ്. ഇവിടെ വിചാരണ ചെയ്യേണ്ടത് എന്താ ഖുർആൻ പറഞ്ഞത്? വൽ തന്നൂർ നഫ്സുമ്മ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മരണം അടുത്ത സെക്കൻഡിലാണ്, ഏത് സമയത്ത് സംഭവിക്കും. അതുകൊണ്ടാണ് അവിടെ ഖദ്ദി എന്നുള്ളത് പ്രയോഗിച്ചത്, തൊട്ടടുത്ത് സംഭവിക്കുന്ന കാര്യം. ആഖിറത്തിന് വേണ്ടി, ഖബറിലെ ജീവിതത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു, എന്ത് പ്രവർത്തിച്ചു, അത് ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ ഈ ദുനിയാവിന്റെ കണക്കുകൾ പരിശോധിച്ച് അൽഹംദുലില്ല എന്ന് പറയുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കേണ്ടതാണ്, ഹജ്ജ് ചെയ്തോ? അല്ല. പരാജയത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉംറ ചെയ്തോ? അല്ല, ഉംറ ചെയ്തിട്ടില്ല. 5 ഇസ്ലാം കാര്യങ്ങളിൽ 5 അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായിട്ട് വരുന്ന നിസ്കാരത്തിന്റെ കാര്യം ജീവിതത്തിൽ ഉണ്ടാവും, അതൊന്നുമില്ല. ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചില നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കും. ഇയാളാണ് അൽഹംദുലില്ല പറയുന്നത്. ഇവിടെ ഈ റമദാൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമുക്കൊരു സ്വയം വിചാരണ നടത്തി നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്നുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്ത് സ്വയം വിചാരണ നിർബന്ധമാണ് എന്നുള്ളതിനെ തെളിയിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ലിയൻദുർ അഹദുക്കും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമ മിനൽ അമാൽ, ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ആ അമലുകൾ അമിന സ്വാലിഹാത്തിൽ എത്തി തുഞ്ചി, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അമലുകളാണോ? അമിന സയ്യാത്തിൽ എത്തി തൂബിക്കുഹു, അതല്ല നിങ്ങളെ പരാജയപ്പെടുത്തി കളയുന്ന തിന്മകളാണോ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്? അതിവിടെ പരിശോധിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദാ കാന തുജ്ജാറു ലാ യനാമുൻ ഹത്താ യുറാജിയു ദഫാതിറ തിജാറതഹും. കച്ചവടക്കാരുണ്ടല്ലോ, ബിസിനസ്സുകാർ, നമുക്കൊക്കെ മനസ്സിലാണൊരു ഉദാഹരണമാണ്. അവരവരുടെ ദഫ്തർ പരിശോധിക്കാതെ ഒരിക്കലും കടന്നുറങ്ങൂല. അവരുടെ കണക്ക് പുസ്തകം ഉണ്ടാവും, അവരുടെ റെക്കോർഡുണ്ടാവും, ഫയലുണ്ടാവും, അതൊക്കെ നോക്കി അതൊക്കെ പരിശോധിക്കാതെ ബിസിനസ്സുകാർ കടന്നുറങ്ങൂല. എന്താണ് അവർ കണക്ക് നോക്കുന്നത്? മാദാ സ്വറഫു, എത്ര ചെലവാക്കി, എത്ര ലക്ഷങ്ങൾ, എത്ര കോടികൾ ഇറക്കി. ഒമാദാ അൻഫഖു, എത്ര കോടികൾ കച്ചവടത്തിലേക്ക് ഇറക്കി. ഒമാദാ കസബു, ലാഭം എന്ത് കിട്ടി. ഇതൊക്കെ അവർ പരിശോധിക്കും, ഒരു യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായിട്ട് കണക്ക് നോക്കും. കാരണം കച്ചവടത്തിൽ പരാജയപ്പെട്ടാൽ ചിലപ്പോൾ എന്താണ്, ഇത് വല്ലാത്തൊരു പരാജയമായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ കണക്ക് നോക്കും. നഷ്ടമാണെങ്കിൽ ആ കച്ചവടത്തെ ലാഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികൾ നോക്കും. ലാഭമാണെങ്കിൽ അടുത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇപ്പൊ ചെയ്തോ, പക്ഷെ അള്ളാഹുവിനെ മറന്നിട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി പറയുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് വരവ് ചെലവ് ലാഭം നഷ്ടതൊക്കെ കണക്കാക്കി നോക്കുന്ന ആളുകളുണ്ട്, ചെയ്യാതെ അവർ ഉറങ്ങുമല്ലോ. എന്നാൽ ഫൈന തുജ്ജാറൽ ആഖിറ, പരലോകത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അതിനാണ് ഈ റമദാൻ. റമദാൻ എന്തിനാ? റമദാൻ എന്തിനാ? അത് ആഖിറത്തിലേക്കുള്ള കൃഷി ഇറക്കാനുള്ളതാണ്. അതുകൊണ്ട് ആഖിറത്തിന്റെ കച്ചവടക്കാർ എന്താ ചെയ്യുക? എംബഗി അൻ യകൂനു അഷദ്ദ ഇഹ്തിമാമൻ ലി അന്ന തിജാറത്തഹും അഅലു മിൻ തിജാറത്തി അഹ്ലി ദുനിയ. ഈ ബിസിനസ്സുകാർ അവരുടെ കണക്ക് നോക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ കണക്ക് നോക്കേണ്ടത് ആരാണ്? ആഖിറത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. കാരണം അതിൽ പരാജയപ്പെട്ടാൽ പിന്നീടൊരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതിനവസരം ലഭിക്കാത്ത എത്രയോ സഹോദരങ്ങൾ മരിച്ചുപോയി. ചെറുപ്പക്കാരുണ്ട്, നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, അതല്ലാത്ത ആളുകൾ, തലമുറകൾ മാറി വരുന്നുണ്ട്. നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളറിയുന്നില്ല, നമുക്ക് പ്രായമാകുന്നത് നമ്മളറിയുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ട്, ചെവിൻ്റെ കേൾവിശക്തി കുറയുന്നുണ്ട്, നടക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം നമ്മൾ നിലത്തിരുന്നിരുന്നു, മുസല്ലയിൽ ഇരുന്നിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് കസാലയിലേക്ക് ഇരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ വിചാരം നമ്മളിപ്പോഴും ചെറുപ്പാണ്, ഷബാബാണ്, ആരോഗ്യമുള്ള ആളാണ്. പക്ഷേ തലമുറകൾ, നമ്മൾ ആദ്യം കണ്ടിരുന്ന തലമുറകളൊന്നും മണ്ണിൻ്റെ അടിയിലാണ്. അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ പലരും മണ്ണിൻ്റെ അടിയിലാണ്. അപ്പോൾ ഇത് നമുക്കൊരു അവസരമാണ് റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വിചാരണ നടത്തുക, ഒരു ആത്മവിചാരണ നടത്തുക. നമ്മുടെ നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു 4 രൂപത്തിലാണ് ആത്മവിചാരണ നടത്തേണ്ടത്. ഒന്ന് നിർബന്ധ കാര്യങ്ങൾ, 2 വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, 3 ഗഫലത്തുണ്ടോ എന്നുള്ളത്, പിന്നെ നമ്മുടെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട നിർബന്ധ കാര്യങ്ങൾ. 2 സുന്നത്തായ കാര്യങ്ങൾ, ഇതിലൊക്കെ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും ഹജ്ജും ഉംറ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നിസ്കാരം, സകാത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്വർണമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്ത് വരുമാനം ഉണ്ടോ അതിന് സകാത്ത് കൊടുക്കണം. ഇതൊക്കെ നിർബന്ധമാണ്. ഇതൊക്കെ നമ്മളൊരു വിചാരണ നടത്തിയിട്ട് അതൊന്നുമില്ലാതെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊട്ടിന് കിടക്കുക, അങ്ങനെ 29 ദിവസം 30 ദിവസം നോമ്പ് നോറ്റെന്ന് പറഞ്ഞത് കൊണ്ട് ലാലക്കും തത്തക്കൂൻ എന്നുള്ളതിന്റെ അത് കിട്ടൂല. ഇവിടെ യായുഹല്ലദീനാമനു തക്കുല്ല വൽ തന്ദുർ നഫ്സുമാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കട്ടെ. അതേപോലെ തന്നെ സൃഷ്ടികളോട് നമുക്ക് ചില ഹക്കുകളുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് ചില ഹക്കുകളുണ്ട്. അത് ഒന്നാം തീയതി ശമ്പളം വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറെയൊക്കെ നമ്മൾ പഠിപ്പിക്കണതിൻ്റെ പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടും, അത് വേറെ കാര്യം. എല്ലാവർക്കും താല്പര്യം എന്നാണല്ലോ, ഡോക്ടറാക്കുക, എഞ്ചിനീയറാക്കുക, ഇംഗ്ലീഷ് പറയിപ്പിക്കുക, അതൊന്നും വേണ്ട എന്നുള്ളതല്ല ഈ പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ എന്തൊക്കെ നാട്ടിൽ പോയപ്പോൾ പിന്നെ നമ്മളൊക്കെ അന്തം വിട്ടുപോയി. ആ ഒരു അതവും അച്ചടക്കമൊന്നും പെൺകുട്ടികൾക്കുമില്ല ആൺകുട്ടികൾക്കുമില്ല. അതൊക്കെ വളർത്തുന്നതിൻ്റെ പോലെയാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കളെ എഞ്ചിനീയറാക്കണം, ഡോക്ടറാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വേറെ വിഷയം. ഞാൻ പറയുന്നത് ഇങ്ങനെ മാതാപിതാക്കളോട് ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്. അത് നമ്മൾ അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. മക്കളുമായിട്ടുള്ളത്, അയൽവാസികളുമായിട്ടുള്ളത്, നമ്മുടെ സഹപ്രവർത്തകരുമായി, ഇങ്ങനെ എല്ലാ രംഗത്തും നമ്മളൊരു ഒരു പുനഃപരിശോധന നടത്തുക. ആ പുനഃപരിശോധന നടത്തിയിട്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ സഹാബികളുടെ ജീവിതത്തിൽ അവരൊക്കെ ആരായിരുന്നു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ. അവരൊക്കെ നിരന്തരമായിട്ട് ഈ മുഹാസബത്ത് നഫ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, നിരന്തരമായിട്ട്. ഇത് പ്രഗത്ഭരായ സഹാബികൾ പോലും. നമ്മൾ അമൽ വളരെ കുറവാണ്, പക്ഷെ നമ്മളൊക്കെ നിർഭയത്വത്തോടു കൂടി ജീവിക്കുകയാണ്. ഞാനൊക്കെ സ്വർഗത്തിലാണ്, ഞാനൊന്നും തിരക്കടില്ല എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്ത് പോലും നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നത് വിശദി അത് വേറൊരു വിഷയമാണ്. അവർ പോലും നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം അമലുകൾ ചെയ്ത സ്വഹാബത്തിന്റെ സ്ഥിതി അതാണെങ്കിൽ നമ്മളൊന്നും ഒരു പേടിയില്ലാതിരിക്കുക, ഒരു ഭയമല്ല, ബേജാറില്ല, നമ്മൾ ചെയ്യണതന്നെ എന്തൊക്കെയോ വലിയതാണെന്നുള്ള ധാരണയിലാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഗൗരവപൂർവ്വം ഈ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും വിചാരണ നടത്തണം. വൈനമ ഖഫൽ ഹിസാബു യൗമൽ ഖിയാമ അലാ ഖൗമിൻ ഹാസബു അൻഫുസഹും ബിദ്ദുനിയ. ഇങ്ങനെ ഖിയാമത്ത് നാളിൽ ഒരു ഭാഗം ആളുകൾക്ക് വിചാരണ എളുപ്പമാകും. അതാർക്കാണ്? ഈ ദുനിയാവിൽ വെച്ചിട്ട് വിചാരണ ചെയ്ത ആളുകൾക്കാണ്. ആ വിചാരണ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിന്റെ കാര്യത്തിലുള്ള വിചാരണയല്ല, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ആഖിറത്തിനെ കുറിച്ച് വിചാരണ ചെയ്യാതെ നമുക്ക് എപ്പോഴും ടെൻഷൻ എന്തിനെ പറ്റി? നമ്മൾ ടെൻഷൻ അടിക്കൽ ഏത് ആഖിറത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാ? ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ദുനിയാവുമായി ബന്ധപ്പെട്ട ഓരോ ചൊറകൾ, ഓരോ കേസുകൾ, ഓരോ വിഷയങ്ങൾ, അതല്ലാതെ ഹജ്ജിന്റെ കാര്യമോ ഉംറന്റെ കാര്യമോ സക്കാത്തിന്റെ കാര്യമോ നിസ്കാരത്തിന്റെ കാര്യമോ. പക്ഷെ ആ സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കി. അസൽ ബസ്രി പറയുന്നത് ദുനിയാവിൽ വെച്ചിട്ട് ആര് സ്വയം വിചാരണ നടത്തിയോ അവർക്ക് ഖിയാമത്ത് നാളിലുള്ള വിചാരണ എളുപ്പമാകും. വൈനമ ശക്കൽ ഹിസാബ് യൗമൽ ഖിയാമ അലാ ഖൗമിൻ അഹദു ഹാദൽ അംറ മിൻ ഗൈരി മുഹാസബത്തിൻ. ദുനിയാവിൽ വെച്ചിട്ട് വിചാരണ ചെയ്യാതെ പോയ ആളുകൾ എത്രയോ റമദാൻ കിട്ടിയിട്ടുണ്ട്, പല റമദാൻ കിട്ടി, അവസരങ്ങൾ കിട്ടി, പക്ഷെ എന്നിട്ട് വിചാരണ നടത്തിയില്ല. അങ്ങനെ സ്വയം വിചാരണ നടത്താതെ പോയ ആളുകൾക്കാണ് എന്ത്, അവിടെ ആഖിറത്തിൽ വെച്ചിട്ട് പ്രയാസപ്പെടേണ്ടി വരിക, അവർക്ക് വിചാരണ പ്രയാസകരമായി തീരും എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെ വിജയത്തിന്റെ മാനദണ്ഡമാണ് എന്ത്, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക, ഒറ്റക്കിരുന്നിട്ട് ആലോചിക്കുക. നമ്മൾ പല കാര്യങ്ങളും ഒറ്റക്കിരുന്നിട്ട് ആലോചിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഖബറിലുള്ള ജീവിതത്തെ നമ്മൾ ഒറ്റക്കൊന്ന് ആലോചിക്കുക, ആഖിറത്തിലുള്ള ജീവിതത്തെ പറ്റി ഒറ്റക്കൊന്ന് ആലോചിക്കുക. അതാണ് ഈ റമദാനിൽ വേണ്ടത്. അതിനൊരാൾക്ക് ഈ റമദാനിൽ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവനാണ്. ഒരാൾക്ക് തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും തന്റെ ജീവിതത്തിലെ തെറ്റായ നിലപാടുകളെ തിരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവനാണ് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് പുനഃപരിശോധന നടത്തുക. അതേപോലെ തന്നെ ഫീ സബീലില്ല, ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട മാർഗ്ഗങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെപ്പറ്റൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദാവാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ, സദഖകളുമായി ബന്ധപ്പെടുന്നത്, അതിലൊക്കെ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എത്രത്തോളം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരാഴ്ചത്തെ കണക്ക് നമ്മൾ നോക്കി, ഒരു മാസത്തെ കണക്ക്, ഒരു വർഷത്തത്, ഇതുവരെ പിന്നിട്ടത്. അപ്പൊ വിജയം എന്നുള്ളത് ആഖിറത്തിൽ സ്വർഗം കിട്ടുക എന്നുള്ളത്. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസൽ ഫൗസു അൻ തഫൂസ ബിശൈഇം മിന ദുനിയ. ദുനിയാവിലെ എന്തെങ്കിലും നേടിയിട്ട് വിജയിക്കുക എന്നുള്ളതല്ല വിജയം, അതല്ല വിജയം. ദുനിയാവിലെ എന്തെങ്കിലും ഒന്ന് നേടുക എന്നുള്ളതല്ല വിജയം. അതാണ് വലിയ വിജയമായിട്ട് പല ആളുകളും കാണുന്നത്. അയാള് വിജയത്തിലാണ്, അയാൾ സ്മാർട്ടാണെന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യത്തിലാ അല്ലല്ലോ. അയാൾ നല്ല ബിസിനസ്സുകാരനാണ്, നല്ല സമ്പന്നനാ, സമർത്ഥനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ദുനിയാവിലെ ഒരു നേട്ടം കരസ്ഥമാക്കുക എന്നുള്ളതല്ല വിജയം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബലിൽ ഫൗസു, വിജയം എന്നുള്ളത് അൻ തുസഹ്സാ അനിന്നാരി വതുദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് വിജയം. അതാണ് വിജയം, അതാണ് വിജയം. വിജയത്തിന്റെ അടിസ്ഥാനം അതാണ്. അപ്പൊ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, അതൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരസർ ബുഖാരി തിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദബിറ, ദുനിയാവ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, ദുനിയാവ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറത്ത് മുഖബില, ആഖിറ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വലിക്കുല്ലി വാഹിദത്തി മിനുഹുമ ബനൂൻ, ആഖിറത്തിനും ദുനിയാവിനും അതിൻ്റെതായ സന്താനങ്ങളുണ്ട്, ആളുകളുണ്ട്. ഫക്കൂനു മിൻ അബ്നാഇൽ ആഖിറ, രണ്ടിനും മക്കളുണ്ട്, ദുനിയാവിനും മക്കളുണ്ട്, ആഖിറത്തിനും മക്കളുണ്ട്. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി തീരണം. വലാ തക്കൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്, നിങ്ങൾ ദുനിയാവിന്റെ മക്കളായി തീരരുത്. കാരണം ഫൈനൽ യൗമ അമലുൻ, ഇത് നമുക്ക് അമല് ചെയ്യാനുള്ള ചാൻസാണ്, നമുക്ക് ഇവിടെ അമല് ചെയ്യാം. വലാ ഹിസാബ്, ഇവിടെ വിചാരണ അല്ല, ഇവിടെ വിചാരണ ഇല്ല, ഇത് അമലിന്റെ ലോകമാണ്. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അവിടെ അമല് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുണ്ട്, ഇതാണ് വിചാരണയുടെ ലോകം. അല്ല, ഇവിടെ വിചാരണ ഇല്ല, ഇത് അമലിന്റെ ലോകം. ഇവിടെ നമ്മൾ അതിന്റെ പേരിൽ വിചാരണ ചെയ്യുക, പക്ഷെ നാളെ പരലോകത്ത് അവിടെ അമല് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇങ്ങനെ കണക്ക് നോക്കാതെ ജീവിച്ച ആളുകൾ രണ്ട് സന്ദർഭത്തിൽ ഖേദപ്രകടനം നടത്തുന്ന ഖുർആനിൽ വന്നിട്ടുണ്ട്. രണ്ട് സന്ദർഭത്തിൽ അവർ പറയുന്നത്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. അതേപോലെ തന്നെ ഒന്ന് പരലോകത്ത് വെച്ചിട്ടും ആളുകൾ പറയും, എന്താ പറയാ, ഞങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കണേ എന്ന് പറയും. നമുക്ക് പരിചയമുള്ള സൂറത്താണ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. എന്തിനാണ് ദുനിയാവിലേക്ക് മടക്കണത്? ഇനി ഒന്നുകൂടി ആ ഭാര്യന്റെ കൂടെ ജീവിക്കാനാണോ, ആ നല്ല പിന്നെ വീട്ടിൽ ജീവിക്കാനാണോ, അല്ലെങ്കിൽ ആ ബിസിനസ്? ഒന്നല്ല, എന്തിനാ, ഞാൻ അമലുകൾ ചെയ്തോളാം. ഇവിടെ 10-ഉം 20-ഉം റമദാനുകൾ ലഭിച്ചിട്ട് അമല് ചെയ്യാത്ത ആള്, സ്വയം വിചാരണ ചെയ്യാത്ത ആള്, അള്ളാഹു ആയുസ് കൊടുത്ത ആള് മരിക്കുന്ന സന്ദർഭത്തിൽ പറയണത് റബ്ബി ലൗല അഖർതനി ഇലാ അജലി കരീബ്, വേറെ ആയത്തുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആയുസ് നീട്ടി തന്നാൽ ഫസ്വദ്ദഖ, ഞാൻ സ്വദഖ കൊടുത്തോളാം. എത്ര വയല് കേട്ടിട്ടും സ്വദഖ കൊടുക്കാത്ത ആള് മരിക്കുന്ന സമയത്ത് പറയണം, ഞാൻ സ്വദഖ കൊടുത്തോളാം, ഞാൻ സക്കാത്ത് കൊടുത്തോളാം. വാക്കും മിന സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടോളാം. എത്രയോ റമദാനിൽ വയല് കേട്ട ആളുകൾ, എത്രയോ ഉപദേശങ്ങൾ കേട്ട ആളുകൾ, നന്നാവാൻ എത്രയോ അവസരം ലഭിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന്റെ എത്രയോ നിഅമത്തുകൾ ആസ്വദിച്ചിട്ടുള്ള ആളുകൾ മരിക്കുന്ന സന്ദർഭത്തിൽ പറയാണ് വാക്കും മിന സ്വാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുടെ കൂട്ടത്തിലായിരുന്നോളാം, അതുകൊണ്ട് ഒരല്പം കൂടി പിന്തിപ്പിക്കുന്ന പറയും അല്ലേ, ഒരു സെക്കൻഡ് പോലും ഇല്ല. ഇതാണ് അലി റളിയല്ലാഹു പറഞ്ഞത്, ഇതാണ് അമലിന്റെ ലോകം. ഇനിയുള്ളത് വിചാരണയാണ്, അവിടെ അമലില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകത്തെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജറുൽ അസ്കലാനി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അലി റളിയല്ലാഹുവിന്റെ ഈ പറഞ്ഞ വാചകം ആ അസറിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരത്തിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാല്, ചില തത്വജ്ഞാനികൾ പിടിച്ചെടുത്തുള്ള ഒരു പോയിന്റ്, അദ്ദുനിയ മുദബിറത്തുൻ വൽ ആഖിറത്തു മുഖബില ഫഅജബുൽ ലിമൻ യുഖബിലു അലൽ മുദബിറ വയുദബിറു അനിൽ മുഖബില ഫഅജബുൻ ലിമൻ യുഖബിലു അലൽ മുദബിറ വയുദബിറു അനിൽ മുഖബില. എന്താ മനസ്സിലായോ? അതേ പറയാണ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ. ദുനിയാവ് പിന്നോട്ട് പോകുന്നു, ആഖിറ മുന്നോട്ട് വരുന്നു, എന്നാൽ പിന്നോട്ട് പോകുന്നതിലേക്ക് മുന്നിട്ട് പോവുക, മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം അത്ഭുതം തന്നെ. സംഗതി എന്താണെന്നുള്ളത് തിരിഞ്ഞു. ഇബ്നു ഹജർ പറഞ്ഞൊരു വാചകമാണിത്, ദുനിയാവ് പിന്നോട്ട് പോവാണ്, ആഹിറ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ പിന്നോട്ട് പോകുന്നതിലേക്ക് മുന്നിട്ട് പോവുക, പിന്നോട്ട് പോകുന്നതിലേക്ക് മുന്നിട്ട് പോവുകയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും. എത്ര കറക്റ്റാ, എത്ര ശരിയാണത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കാര്യം അത്ഭുതം തന്നെ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ആഹിറത്തിന് വേണ്ടിയിട്ടാണോ പടാപ്പാടക്കപ്പെടുന്നത്? ഇത് ഇബ്നു ഹജർ പറഞ്ഞിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാചകം. അപ്പൊ അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ വാചകങ്ങൾ പിടിച്ചിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഫത്വ ബാരിയിൽ ഇബ്നു ഹജർ വിശദീകരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു ഹദീസ് കൂടി അതിൽ പറയേണ്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഖീമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിച്ചിരിക്കുന്നു. റഖീമ, ഖാബ, ഖസിറ ഹലക എന്നൊക്കെ അർത്ഥം, ഒരാൾ പരാജയപ്പെട്ടിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. ആരാണ്? ദഖല അലൈഹി റമദാൻ, റമദാൻ അവനിൽ പ്രവേശിച്ചു. സുമ്മൻ സലഹ, റമദാന്റെ ദിവസങ്ങൾ അവൻ തീർന്നുപോയി. ഖാബുല അൻ യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന്റെ മുമ്പ്. തിർമിതി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പൊ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന്റെ മുമ്പ് റമദാൻ തീർന്നു. അങ്ങനെ ഒരു ഗതികേട് നമുക്ക് വരാതിരിക്കരുത്. അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു, അയാൾ നശിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഖീമ അൻഫു റജുലിൻ എന്നാ പഠിപ്പിച്ചു. റമദാൻ കിട്ടിയിട്ടും മഗ്ഫിറത്ത് കിട്ടിയില്ല. അപ്പൊ ഇത് തുടക്കമാണ്. എത്ര പെട്ടെന്ന്, ഇപ്പൊ രണ്ടാമത്തെ ദിവസമായി, ഇപ്പൊ രണ്ടാമത്തെ ദിവസമാണ്, എത്ര പെട്ടെന്ന് റമദാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഈ തുടക്കം തന്നെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അല്ലാഹു പറഞ്ഞതുപോലെ, നാളേക്ക് വേണ്ടി ഖബറുള്ള ജീവിതത്തിന് വേണ്ടി, പരലോകത്തുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചിരിക്കുന്നു, എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും നോക്കട്ടെ എന്നുള്ളതാണ്. അത് നോക്കാനുള്ള അവസരമാണ് ഈ റമദാൻ. അത് നോക്കാതെ ഒരാൾ മരിച്ചു പോയാൽ ഈ റമദാൻ, അല്ലെങ്കിൽ ഈ റമദാൻ തന്നെ കഴിഞ്ഞു പോയാൽ എന്താണ്, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.